إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانة بطا ستوشواسي نقلة മഹാനായ പണ്ഡിതൻ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജാമിഉ ബയാനിൽ ഇൽമി വ ഫദ്ലിഹി എന്ന ഗ്രന്ഥത്തിൽ മതപണ്ഡിതന്മാരുടെ അടുത്ത് വിജ്ഞാനം അറിവ് മൂന്ന് തരത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് തരം അറിവുകളുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഇൽമുൻ അഅല, ഉന്നതമായ അറിവ്. മറ്റൊന്ന് ഇൽമുൻ അസ്വൽ, ഏറ്റവും താഴേക്കിടയിലുള്ള അറിവ്. മൂന്നാമത്തേത് ഇൽമുൻ ഔസത്, മധ്യത്തിലുള്ള ഇടത്തരം അറിവ്. ഇങ്ങനെ മൂന്നായി മതപണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം എടുത്തുകൊടുത്തത് കാണാം. അതിൽ ഇൽമുൻ അസ്വൽ, ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള അറിവ് എന്ന് പറഞ്ഞാൽ തദ്രീബുൽ ജബാരിഹ്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കായിക വിദ്യാഭ്യാസമാണ്. കുതിരപ്പയറ്റ്, അതുപോലെ തന്നെ നീന്തൽ, കായികമായ അറിവുകളാണ്. തുന്നൽ പോലെയുള്ള അറിവാണ്. അത് ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ള അറിവാണ്. രണ്ടാമത്തെ ഇൽമുൻ ഔസത്, മധ്യത്തിലുള്ള ഇടത്തരം അറിവ് എന്ന് പറഞ്ഞാൽ അത് ഇൽമു മഅരിഫത്തി ദുനിയ, ദുനിയാവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. മഅരിഫത്തു ഉലൂമി ദുനിയ, ദുനിയാവിനെ സംബന്ധിച്ചുള്ള ഭൗതിക വിദ്യാഭ്യാസമാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇൽമു ത്വിബ്, വൈദ്യശാസ്ത്രം, അതുപോലെ തന്നെ ഇൽമുൽ ഹന്ദസ, എഞ്ചിനീയറിംഗ് പോലെയുള്ള ഭൗതിക വിദ്യാഭ്യാസം അറിവ്, അതാണ് ഇൽമുൽ ഔസത്, മധ്യത്തിലുള്ളത് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ കാണുന്നത്. മൂന്നാമത്തേതാണ് ഇൽമുൽ അഅല, ഉന്നതമായ അറിവ്, അതാണ് ഇൽമു ദീൻ, ദീനിനെ കുറിച്ചുള്ള, മതത്തെക്കുറിച്ചുള്ള അറിവ്. അല്ലെങ്കിൽ ഇൽമു ശറഈ, ശറഈയായ അറിവ്, ഏറ്റവും ഉന്നതമായ അറിവ്. അതാണ് വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും പഠനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അറിവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? അത് മത പഠനത്തെ കുറിച്ചാണ്, ദീനിനെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹു തആലയെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ്. അതിനാണ് ശ്രേഷ്ഠതയുള്ളത്. ഒരാൾ ദീൻ പഠിക്കാനുള്ള അല്ലെങ്കിൽ മതം പഠിക്കാൻ طلب العلم ان മാർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ, من سلك طريقا يلتمس فيه علما, ഒരുതൻ علم പഠിക്കാൻ വേണ്ടി ഒരു മാർഗ്ഗത്തിൽ പുറപ്പെട്ടാൽ, سهل الله له به طريقا الى الجنه, അതുമുഖേന അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള പാത അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അറിവ് ഏതാണ്? അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്, അല്ലാഹുവിന്റെ ദീനിനെക്കുറിച്ചുള്ള അറിവാണ്, അല്ലാഹുവിന്റെ കിതാബിനെക്കുറിച്ച്, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ചുള്ള അറിവാണ്. അതാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗമാർഗം എളുപ്പമാക്കുന്ന അറിവ്. അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നത്തെ ആധുനികതയുടെ പുരോഗമനവാദക്കാർ എന്ന് പറയുന്നവർ വിശുദ്ധ ഖുറാനിലെയും സഹീഹായ ഹദീസുകളിലെയും അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ എടുത്തുകൊണ്ട്, ഇന്ന് നടക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാനിലെയും സഹീഹായ ഹദീസുകളെയും എടുത്ത് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം ഈ ദുനിയാവിൽ ജീവിച്ചു പോകാനുള്ള അറിവ് അതൊക്കെ വേണ്ടതാണ്, അതിലൊന്നും സംശയമില്ല, അതിനൊന്നും ഇസ്ലാം എതിരല്ല. അതൊക്കെ അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ചേർത്തി മനസ്സിലാക്കുമ്പോ അതിന് സഹായകമാകേണ്ട കാര്യമാണ് ഉലൂമുദ്ദുനിയ, ദുനിയാവിലെ മറ്റു ഭൗതിക വിദ്യാഭ്യാസങ്ങൾ. എന്നാൽ വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ളതും എമ്പാടും ഫളായിലുകൾ പറഞ്ഞിട്ടുള്ളതും അത് മതം പഠിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. ഫളുൽ ഇൽമ എന്ന കിതാബിൽ ഷെയ്ഖ് റസലാൻ ഹഫിളഹുല്ലാ 40-ൽ കൂടുതൽ ആയത്തുകൾ മതപഠനത്തിന്റെ ശ്രേഷ്ഠതയായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 40-ൽ കൂടുതൽ ഹദീസുകൾ, സഹീഹായ ഹദീസുകൾ മതം പഠിക്കുന്നതിന്, ദീൻ പഠിക്കുന്നതിന്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പഠിക്കുന്നതിനെ സംബന്ധിച്ച് അതിന്റെ ശ്രേഷ്ഠതയെ അദ്ദേഹം ആ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. സഹോദരങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള വലിയ വിദ്യാഭ്യാസമാണ് ദീൻ. അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി പഠിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്, വലിയ ഇബാദത്താണ്, വലിയ പുണ്യം ലഭിക്കുന്ന ഒരുപാട് മഹത്വങ്ങളുള്ള കാര്യമാണ്. ദീൻ പഠിക്കുക എന്നതിന് ആ അറിവിന് ഇൽമുദ്ദീൻ അൽഇൽമു ശറഈ, ശറഈയായ വിജ്ഞാനത്തിന് ശ്രേഷ്ഠതയുണ്ട്, അത് പഠിക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട്, അത് പഠിപ്പിക്കുന്നവർക്ക് ശ്രേഷ്ഠതയുണ്ട്, അത് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അത് പഠിക്കുന്ന, അത് പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകൾക്കും. അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ, അത് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സദസ്സുകൾ, അതിന് എമ്പാടും ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ദീൻ പഠിക്കുന്ന, ദീൻ ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിനെ സംബന്ധിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന സദസ്സുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്, അത് ചെറിയ കാര്യമൊന്നുമല്ല എന്നൊക്കെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. മതം പഠിക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾക്കറിയാം. മതം പഠിപ്പിക്കപ്പെടുന്ന, മതം ചർച്ച ചെയ്യപ്പെടുന്ന, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾക്ക് പുണ്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നൊക്കെ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പങ്കെടുക്കുന്ന സദസ്സുകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, അല്ലെങ്കിൽ സമൂഹത്തിലെ മുസ്ലിങ്ങൾക്ക് പോലും താല്പര്യമുള്ള സദസ്സുകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ അടുത്ത് അത്തരം സദസ്സുകൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? നമ്മൾ കൂടുതലായി പങ്കെടുക്കുന്ന സദസ്സുകൾ എന്ന് എണ്ണമെടുത്തു നോക്കൂ, നമ്മൾ കൂടുതലും പങ്കെടുക്കുന്ന സദസ്സുകളും യോഗങ്ങളും മീറ്റിങ്ങുകളും എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്നും നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. എന്നാൽ നമ്മൾ ഒരു വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ദലായ, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തരമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് ധാരാളമായി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. എന്താണ് മാനദണ്ഡം? ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സദസ്സ് എന്നാണോ? സമൂഹത്തിൽ ആളുകൾക്ക് താല്പര്യമുള്ള സദസ്സ് എന്നാണോ? വിനോദത്തിന്റെ സദസ്സുകൾ എന്നാണോ? നമ്മുടെ മനസ്സിന് ഹരം കിട്ടുന്ന, നമ്മുടെ മനസ്സ് താല്പര്യപ്പെടുന്ന സദസ്സുകളാണ് എന്നതാണോ മാനദണ്ഡം? അല്ല, മറിച്ച് നമ്മൾ പങ്കെടുക്കുന്ന ഓരോ സദസ്സും എടുത്ത് പരിശോധിച്ചു നോക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന സദസ്സുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുക, ഈ സദസ്സിന് അള്ളാഹുവിന്റെ അടുത്ത് എന്താണ് അതിന്റെ വിലയുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഉദാഹരണമായി നമ്മളൊരു വിനോദം നടക്കുന്ന ഒരു സദസ് എടുത്തു നോക്കുക, ഒരു ഫുട്ബോൾ കളി നടക്കുന്ന ഒരു സദസ് എടുത്തു നോക്കുക, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ഈ സദസ്സിന് അള്ളാഹുവിന്റെ അടുത്ത് വിലയുണ്ടാവുക? അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സദസ്സുകൾ എടുത്തു നോക്കുക, ആളുകൾ കൂടുന്ന, ഇന്നൊക്കെ വളരെ ആവേശത്തോടുകൂടി ആളുകൾ കുന്നുകൂടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന സദസ്സുകൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഈ സദസ്സിന് അള്ളാഹുവിന്റെ അടുത്ത് എന്തായിരിക്കും അതിന്റെ സ്ഥാനമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടിയുള്ള അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുടെ പിൻബലവും അതുപോലെ തന്നെ അതിന്റെ അകമ്പടികളുമുള്ള സദസ്സുകൾ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഷെയ്ത്താന്റെ ശബ്ദമെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള, ശക്തമായി ഹറാമാക്കിയിട്ടുള്ള മ്യൂസിക്, അതിന്റെ സാന്നിധ്യമുള്ള സദസ്സുകൾ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകൂ? ഒരിക്കലുമില്ല. അതുകൊണ്ട് വിശ്വാസികളായ, ബുദ്ധിയുള്ള, പരലോകം പ്രതീക്ഷിക്കുന്ന വിശ്വാസികൾ ചിന്തിക്കേണ്ടത്, എനിക്ക് നാളെ പരലോകത്ത് മുതൽ കൂട്ടാകുന്ന സദസ്സുകൾ ഏതൊക്കെയാണ്, എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സദസ്സുകൾ എന്തൊക്കെയാണ്, ആ സദസ്സിലിരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ സൽക്കർമ്മമായി രേഖപ്പെടുത്തുന്ന സദസ്സുകൾ ഏതാണ് എന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ദീൻ പഠിക്കുന്ന സദസ്സിനുള്ള ശ്രേഷ്ഠത നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ചിലപ്പോൾ ചില ആളുകൾ ചിലരെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, ഇത്തരത്തിൽ മനസ്സിലാക്കിയ കാര്യം എത്രത്തോളം എന്റെ ഹൃദയത്തിൽ അത് പതിച്ചിട്ടുണ്ട്, ഞാൻ എത്രത്തോളം ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ദീനിയായ സദസ്സിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ തേടിപ്പോകുന്ന ഒരു മാനസിക അവസ്ഥ എനിക്കുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു വലിയ വലിയ മഹത്വങ്ങളുള്ള ഒന്നാണ് ദീൻ പഠിക്കുന്ന സദസ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഓർക്കുന്ന സദസ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കലാമ് ചർച്ച ചെയ്യുന്ന സദസ് എന്ന് പറഞ്ഞാൽ, മജ്ലിസുൽ ഇൽം ഇൽമിന്റെ സദസ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ, വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വൈകുന്നേരവും രാവിലെയും പ്രഭാത സമയത്തും വൈകുന്നേര സമയത്തും അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ നീ നിലയുറപ്പിക്കണം. റസൂലിനോട് പറയാൻ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധുക്കളായിട്ടുള്ള ആളുകളുടെ കൂടെ നീ നിലകൊള്ളണം എന്ന് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇവിടെ രാവിലെയും വൈകുന്നേരവും ഇവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കൂടുന്ന സദസ്സുണ്ടല്ലോ, ആ സദസ് എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് കൂടുന്ന ആ സദസ്, ഹിയ മജാലിസുൽ ഫിഖ്, അത് അറിവ് സമ്പാദിക്കുന്ന ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സാണ്. അത്തരം ദീൻ പഠിക്കുന്ന, ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ നീ നിലകൊള്ളണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലിനോട് അവരുടെ കൂടെ കൂടാനാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകളുടെ പിന്നിൽ പോകേണ്ടതില്ല എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് സുപരിചിതമായ ഹദീസ്, മജ്തമ ഖൗമുൻ ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാ, അള്ളാഹുവിന്റെ ബൈത്തുകളിൽ വെച്ച ഏതെങ്കിലും ഒരു ബൈത്തിൽ. ഈ ഹദീസിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇവിടെ ബൈത്തുല്ലാ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദീൻ പഠിപ്പിക്കുന്ന മറ്റു സദസ്സുകളും പള്ളിയല്ലാത്ത മറ്റു സദസ്സുകളിലും അത് ഉൾപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ വീടുകളിൽ പെട്ട ഒരു വീട്ടിൽ ചില ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. എന്താണ് അവരുടെ പണി? യത്ലൂന കിതാബ് അല്ലാ, നമ്മൾക്ക് സുപരിചിതമായ ഹദീസാണ്, അവർ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അവർ പരസ്പരം അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കുള്ള പണി എന്താണ്? അവർ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവർക്ക് കിട്ടുന്ന നാല് നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നു. ഇല്ലാ ഹഫ്ഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരെ ആവരണം ചെയ്യും, മലക്കുകളുടെ സാന്നിധ്യം ആ സദസ്സിനുണ്ടാകും. വതഗശ്ശത്ഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവരെ മൂടിപ്പൊതിയും. വതനസ്സലത അലൈഹിമുസ് സകീന, ശാന്തി സമാധാനം അവരിലേക്ക് ആ സദസ്സിലേക്ക് വന്നിറങ്ങും. വദഖറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അവരെ കുറിച്ച് അള്ളാഹുവിന്റെ അടുത്തുള്ള മലക്കുകളോട് അവരെ കുറിച്ച് വിവരം പറയും. സുബ്ഹാനല്ലാഹ്, ഇത്തരത്തിൽ ദീൻ പഠിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിനേക്കാൾ വലിയവൻ ഒരുത്തനുമില്ലല്ലോ. അതുപോലെ തന്നെ ഏറ്റവും വലിയ സദസ് എന്ന് പറഞ്ഞാൽ അൽ മലഉൽ അഅല, അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ്. അവരെ ആ സദസ്സിൽ വെച്ച് ഈ പറഞ്ഞ പഠിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു ഓർക്കും, അള്ളാഹു അവരെ കുറിച്ച് പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കുറിച്ച് അള്ളാഹു പറയുക, നമ്മൾ ഇത്തരം ദീനി സദസ്സിൽ പങ്കെടുത്താൽ അങ്ങനെയൊരു വലിയ ഫളൽ കിട്ടാനുണ്ട്. സഹോദരങ്ങൾ, ഈ ഹദീസ് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇങ്ങനെ ദീൻ പഠിക്കാനിരിക്കുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്നു, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു, നമ്മളെ കുറിച്ച് അള്ളാഹു ചർച്ച ചെയ്യുന്നു, ചെറിയ കാര്യമാണോ? അല്ല, അള്ളാഹു തആല നമ്മളെ കുറിച്ച് മലക്കുകളോട് പറയും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദീനി സദസ്സുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെക്കുന്ന സദസ്സാണ്. ഒരു ചരിത്ര സംഭവം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ അങ്ങാടിയിൽ ചെന്നിട്ട് പറഞ്ഞു, യാ അഹ്ലസ് സൂഖ് മാ അജസകും, അങ്ങാടിയിലുള്ളവരെ നിങ്ങൾ അശക്തരാക്കിയ കാര്യം എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അവർ ചോദിച്ചു, അമാദാക യാ അബൂ ഹുറൈറ, എന്താണ് വിഷയം എന്ന് പറയൂ, എന്താണ് കാര്യം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക മീറാതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖസ്സം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് അവിടെ വീതം വെക്കപ്പെടുന്നുണ്ട്. വ അൻതും ഹാഉനാ ലാ തദ്ഹബൂന ഫതഖുദൂന നസീബകും മിൻഹു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിച്ചുകൂട്ടുകയാണ്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങളുടെ ഓഹരി കൈപ്പറ്റിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. റസൂലിന്റെ അനന്തര സ്വത്ത് അവിടെ വീതം വെക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, വ ഐനഹു, എവിടെയാണ്? അബൂ ഹുറൈറ പറഞ്ഞു, പള്ളിയിലാണ്, മസ്ജിദിലാണെന്ന് പറഞ്ഞു. അവരങ്ങനെ പള്ളിയിലേക്ക് ഓടിച്ചെന്നു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ അങ്ങാടിയിൽ തന്നെ നിന്നു അവർ തിരിച്ചു വരുന്നത് വരെ. എന്നിട്ട് അവർ പറഞ്ഞു, അവർ തിരിച്ചു വന്നതിന് ശേഷം അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മാലക്കും, നിങ്ങൾക്കെന്ത്? അബൂഹുറൈറ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തു പറ്റി? അവർ പറയുകയാണ്, യാ അബൂഹുറൈറ ഫഖദ് അതൈനൽ മസ്ജിദ്, ഞങ്ങൾ പള്ളിയിൽ ചെന്നു. അബൂഹുറൈറ ഫദഖൽനാ ഫലം നറ ഫീഹി ശൈഅൻ ഖസ്സം, പള്ളിയിലേക്ക് കയറി ചെന്നു, പക്ഷെ അവിടെ ഒന്നും വിതരണം ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടില്ല. ആ സമയത്ത് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അമാ റഅയ്തും ഫിൽ മസ്ജിദ് അഹദ, നിങ്ങൾ പള്ളിയിൽ ആരെയും കണ്ടില്ലേ? പള്ളിയിൽ നിങ്ങൾ ആരെയും കണ്ടില്ലേ? അവർ പറഞ്ഞു, ബല, ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചില ആളുകളെ. റഅയ്ന ഖൗമൻ യുസല്ലൂൻ, ചില ആളുകൾ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്. വഖൗമൻ യഖ്റഊന അൽഖുർആൻ, വേറെ ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. വഖൗമൻ യതദാകറൂന അൽഹലാല വൽഹറാം, ചില ആളുകൾ ഹലാല് ഹറാമുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വൈഹഖും, നിങ്ങൾക്ക് നാശം. ഫദാക മീറാതു റസൂലിൽ, ഫദാക മീറാതു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത്, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ അറിവ്, അതാണ് റസൂലിന്റെ അനന്തര സ്വത്ത് എന്ന് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന സദസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ അനന്തര സ്വത്തിന്റെ വീതം വെക്കലാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, സഹൽ ഇബ്നു അബ്ദുല്ല റഹിമഹുള്ള പറഞ്ഞത് കാണാം, മൻ അറാദ അൻ യൻദുറ ഇലാ മജാലിസിൽ അംബിയ, ആരെങ്കിലും അംബിയാക്കന്മാരുടെ സദസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരെന്ത് ചെയ്യണം? ഫല്യൻദുർ ഇലാ മജാലിസിൽ ഉലമ. നമുക്ക് അംബിയാക്കന്മാരെ കാണാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ല. എന്നാൽ അംബിയാക്കന്മാരുടെ സദസ് എങ്ങനെയാണോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾ പണ്ഡിതന്മാരുടെ സദസ്സിലേക്ക് നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ദീൻ അനുസരിച്ച് ജീവിച്ചു പ്രവർത്തിക്കുന്ന മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്ന യഥാർത്ഥ അൽ ഉലമാഉ റബ്ബാനിയൂൻ, റബ്ബിന്റെ ആളുകളായ കൃത്യമായ അറിവുള്ള പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അവർ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദീനി സദസ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. അതിന്റെ മഹത്വം നമ്മൾക്ക് എത്രത്തോളം ദീനിനോട് ബഹുമാനമുണ്ടോ, അള്ളാഹുവിന്റെ കലാമിനോട് ബഹുമാനമുണ്ടോ, അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതിനനുസരിച്ചായിരിക്കും ഈ വിഷയത്തിന്റെ നമ്മുടെ മനസ്സിലുള്ള സ്ഥാനം. ഇനിയും നിരവധി ശ്രേഷ്ഠതകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്ത് ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സഹാബത്തിനോട് ചോദിക്കുകയാണ്, മാ അജ്ലസക്കും, നിങ്ങളെങ്ങനെ ഇരുത്തിയ കാര്യം എന്താണ്? അവർ പറഞ്ഞു, ജലസ്നാ നദ്കുറുല്ലാ, ഞങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയിരുന്നതാണ്. വനഹ്മദുഹു അലാ മാ ഹദാനാ ലിൽഇസ്ലാം വമന്ന ബിഹി അലൈനാ, ഞങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച്, ഞങ്ങൾക്ക് മുസ്ലിമാകാൻ ഹിദായത്ത് അള്ളാഹു നൽകിയതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഇവിടെ അള്ളാഹുവിനെ ഓർക്കുക, ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഇങ്ങനെ ദിക്ർ മാത്രം പറയുന്നതും ഓർക്കുന്നതും മാത്രമല്ല ദിക്ർ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ ദിക്റാണ്. ഒരാൾ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ആളുകൾ അത് കേൾക്കുന്നു, ആ പറയുന്ന ആളും കേൾക്കുന്ന ആളും അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്. അതാണ് അതാബു നബി റബാഹ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. മജ്ലിസുൻ, ഒരു സദസ്, ആ സദസ് എന്ന് പറഞ്ഞാൽ യതഅല്ലമു ഫീഹിൽ അബ്ദുൽ ഹലാല വൽ ഹറാം, ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു അടിമ ഹലാല് ഹറാമുകളെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെയുള്ള ഒരു സദസ് മിൻ ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിൽപ്പെട്ട സദസ്സാണ്. അപ്പൊ ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയൽ മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന സദസ്സുകൾക്കൊക്കെ ദിക്റുല്ലാ എന്നാണ് പറയുക. അതതിൽ പെടുമെന്നുള്ളത് കൃത്യമായി മഹാന്മാരായ സലഫുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുകയാണ്, ഞങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയ ആ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഇത് തന്നെയാണോ നിങ്ങളെ ഇരുത്തിയത്? അള്ളാഹുവാണേ സത്യം, ഇതാണോ നിങ്ങളെ ഇവിടെ ഇരുത്തിയത്? അവര് പറഞ്ഞു, വല്ലാഹി മാ അജ്ലസന ഇല്ലാദാക്ക, മാ അജ്ലസന ഇല്ലാദാക്ക, ഇതല്ലാതെ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ടില്ല. ഞങ്ങൾ ഇത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ഇരുന്നത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. റസൂലുള്ള പറയുകയാണ്, അമാ ഇന്നീ ലം അസ്തഹ്ലിഫ്കും തുഹ്മതൻ ലക്കും, ഞാൻ നിങ്ങളോട് സത്യം ചെയ്യാൻ പറഞ്ഞത് നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ കൊണ്ടല്ല, മറിച്ച് വലക്കിന്നഹു അതാനി ജിബ്രീൽ, ജിബ്രീൽ എന്റെ അടുത്ത് വന്നിരുന്നു, എന്നിട്ട് ജിബ്രീൽ അഖ്ബറനി എന്നോട് പറഞ്ഞു, അന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക, പള്ളിയില അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ സദസ്സുണ്ടല്ലോ, ആ സദസ്സിനെ കൊണ്ട് അള്ളാഹു തആല മലക്കുകളോട് അഭിമാനം കൊള്ളുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ ജിബ്രീൽ എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജിബ്രീൽ വന്ന് പറഞ്ഞ കാര്യം എന്താണ്, മലായിക്കത്തുകളോട് മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഈ പള്ളിയിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അഭിമാനം കൊള്ളുകയായിരുന്നു അള്ളാഹു എന്ന് ജിബ്രീൽ സന്തോഷ വാർത്ത അറിയിച്ചു എന്നുള്ളതാണ്. അള്ളാഹു അഭിമാനം കൊള്ളുക, ആരാണത്? അവനേക്കാൾ വലിയ ഒരുത്തൻ ഇല്ല, അള്ളാഹു അക്ബറാണ്. ആരെക്കുറിച്ച്? ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇതൊക്കെ തെളിവുകളാണ്, ഇത്തരത്തിലുള്ള സദസ്സിന്റെ പ്രാധാന്യം അറിയിക്കുന്ന തെളിവുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മററ്തും ബിറിയാദിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെ ഇങ്ങനെ നടക്കാൻ അതിന്റെ അടുത്തുകൂടെ നടന്നുപോയാൽ, ഫർതഉ, സ്വർഗ പൂന്തോപ്പിലൂടെ നിങ്ങൾ നടന്നുപോയാൽ, അതിന്റെ പരിസരത്തുകൂടെ നിങ്ങൾ നടന്നുപോയാൽ, ഫർതഉ, നിങ്ങൾ അതിൽ കയറി നിങ്ങൾ സമൃദ്ധമായി യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഫർതഉ എന്ന് പറഞ്ഞാൽ അതാണ്, നിങ്ങൾ സ്വർഗത്തിന്റെ പൂന്തോപ്പിന്റെ അടുത്തുകൂടെ ഇങ്ങനെ കടന്നുപോയാൽ നിങ്ങൾ അതിൽ കയറി യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബിച്ചു, വമാ റിയാദുൽ ജന്ന, എന്താണ് സ്വർഗത്തിലെ പൂന്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിലഖുൽ ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സുകളാണ്, മജ്ലിസുൽ ഇൽമുകളാണ്, അറിവിന്റെ സദസ്സുകളാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളാണ്. അങ്ങനെയുള്ള സദസ്സുകൾ കിട്ടിയാൽ നിങ്ങൾ അവിടെ കയറി നന്നായി തിന്നുകയും കുടിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തണം. അപ്പൊ ദീനിയായ അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന സദസ്സുകളെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? റിയാദുൽ ജന്ന, സ്വർഗത്തിലെ പൂന്തോപ്പുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കെ റസൂലിന്റെ സദസ്സിലേക്ക് മൂന്നാളുകൾ കടന്നു വന്നു. ഒരാൾ ഏറ്റവും മുന്നിൽ ഒരു ഗ്യാപ്പ് കിട്ടിയെടുത്തിരുന്നു, മറ്റൊരാൾ സദസ്സിന്റെ ഒരു ബാക്ക് ഭാഗത്തിരുന്നു, പിന്നിലിരുന്നു, മൂന്നാമത്തെയാള് സദസ്സിൽ വന്നിട്ട് തിരിഞ്ഞുപോയി, അദ്ദേഹം സദസ്സിൽ പങ്കെടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും അനിൻ നഫരി സലാസ, മൂന്നാളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അമാ അഹദുക്കും ഫഅവാ ഇലല്ലാഹ്, അതിലൊരുത്തൻ അള്ളാഹുവിലേക്ക് അഭയം ചോദിച്ചു വന്നു, അഭയം കൊണ്ടു, അള്ളാഹു അവൻ അഭയം കൊടുത്തു. അത് ഏറ്റവും മുന്നിൽ വന്നിരുന്ന ആളാണ്, സദസ്സിൽ തന്നെ ഇരിക്കുമ്പോൾ ഏറ്റവും മുന്നിലിരിക്കുക എന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹു അവൻ അഭയം കൊടുത്തിരിക്കുന്നു, അഭയം കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെയാൾ അദ്ദേഹം ലജ്ജ കാണിച്ചു, പിന്നിൽ പോയിട്ടാണ് ഇരുന്നത്, അള്ളാഹു അവനെ തൊട്ടും ലജ്ജിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ മോശമാക്കി എന്നല്ല, അവനെ ശിക്ഷിക്കാൻ അള്ളാഹു ലജ്ജിച്ചു എന്നാണ്. അവന് ശിക്ഷ കൊടുക്കാൻ അള്ളാഹു ലജ്ജിച്ചു. ആ രണ്ടാൾക്കും ശ്രേഷ്ഠത ഉണ്ട്, ഏറ്റവും ശ്രേഷ്ഠത മുന്നിലിരുന്ന ആൾക്ക്. അവൻ പിന്നിൽ പോയിരുന്നപ്പോ അള്ളാഹു ലജ്ജിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഷറഹിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവനെ ശിക്ഷിക്കാൻ അള്ളാഹു ലജ്ജിച്ചു എന്നാണ്. അല്ലാതെ അവൻ ബാക്കിൽ പോയിരുന്നതുകൊണ്ട് അവനൊരു കുറ്റം ചെയ്തു എന്ന അർത്ഥത്തിലല്ല. പക്ഷെ ഒന്നാം സ്ഥാനം മുന്നിൽ വന്നിരുന്നവന് തന്നെയാണ്. എന്നാൽ മൂന്നാമത്തെയാൾ വന്ന് സദസ്സിൽ വന്ന് തിരിഞ്ഞുപോയി, അത് പങ്കെടുത്തില്ല, അള്ളാഹു അവനെ തൊട്ടും പിന്തിരിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ രണ്ടാൾക്ക്, ആ സദസ്സിൽ പങ്കെടുത്ത ആൾക്ക് അള്ളാഹു ശ്രേഷ്ഠത കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ പങ്കെടുക്കാതെ തിരിഞ്ഞുപോയവരെ തൊട്ട് അള്ളാഹു തിരിഞ്ഞു കളഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഫലൗ ലം യകുൽ ലിത്വാലിബിൽ ഇൽം ഇല്ല അന്നല്ലാഹ യുവീ ഇലൈഹി വലാ യുഅ്രിദു അൻഹു ലകഫാ ബിഹി ഫദ്ല, ദീൻ പഠിക്കുന്നയാൾക്ക് അള്ളാഹു അവന് അഭയം കൊടുത്തു, അവനിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എന്നുള്ള ഈ ശ്രേഷ്ഠത മാത്രമാണ് ഒരു ത്വാലിബുൽ ഇൽം, ദീൻ പഠിക്കുന്ന ഒരാൾക്ക് ഉള്ളത് എങ്കിൽ അത് തന്നെ അവന് ഫളലായി മതി എന്നാണ്. അള്ളാഹു അവന് അഭയം കൊടുത്തു, അവനിൽ നിന്ന് അള്ളാഹു പിന്തിരിഞ്ഞില്ല എന്ന ശ്രേഷ്ഠത മാത്രം മതി ദീൻ പഠിക്കുന്ന ആൾക്കുള്ള ശ്രേഷ്ഠത എന്നാണ് പറയുന്നത്. വേറൊരു ശ്രേഷ്ഠതയിലേക്ക് ഇത് തന്നെ അവന് മതിയാകുന്നതാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. വഫിൽ ഹദീസ് ഫദ്ലു മുലാസമതി ഹൈലഖിൽ ഇൽമി വദ്ദിഖർ. ഈ ഹദീസിൽ ദിഖറിന്റെ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക എന്നതിന്റെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട്. അതിന് ഏറ്റവും മുന്നിൽ വന്നിരിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം മറ്റൊരു ഹദീസിൽ, അലാ ഇന്ന ദുനിയാ മൽഊന. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആക്ഷേപിക്കപ്പെട്ടതാണ്. മൽഊന എന്ന് പറഞ്ഞാൽ ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞത് കാണാം, മദ്മൂമ ആക്ഷേപിക്കപ്പെട്ടതാണ് ദുനിയാവ് മൊത്തം. അതിൽ നാല് കാര്യങ്ങൾ മാറ്റി നിർത്തി. ഒന്ന്, അലാ ഇന്ന ദുനിയാ മൽഊന, മൽഊനുൻ മാ ഫീഹാ, അതിലുള്ളതൊക്കെ ആക്ഷേപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്ർ അല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ഒഴികെ, അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യങ്ങൾ ഒഴികെ, വമാ വാലാഹു അതുമായി ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങൾ ഒഴികെ, വആലിമൻ വമുതഅല്ലിമ, ദീൻ പഠിപ്പിക്കുന്നയാള്, പഠിച്ചയാള്, അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നയാള്, അറിവുള്ളവൻ, അതുപോലെ തന്നെ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഈ നാല് വിഭാഗത്തെ മാറ്റി നിർത്തി. ദിക്റുള്ള, ദിക്റുമായി ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളൊക്കെ, അതിൽ ദിക്റിന്റെ സദസ്സുകളൊക്കെ പൊട്ടു. ദിക്റുള്ളയിൽ തന്നെ ദിക്റിന്റെ സദസ്സുകൾ പൊട്ടു. അതുപോലെ തന്നെ പഠിക്കുക, പഠിപ്പിക്കുക, ഇവരല്ലാത്തതൊക്കെ ദുനിയാവിൽ ആക്ഷേപിക്കപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മജ്തമഅ ഖൗമുൻ അലാ ദിക്രിൻ ഫതഫറഖു അൻഹു. ഒരു വിഭാഗം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു സദസ്സിൽ അവർ ഒരുമിച്ചുകൂടി അങ്ങനെ അവർ പിരിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലാ ഖീല ലഹും, അവരോട് പറയപ്പെടും, മലക്ക് പറയുമെന്നാണ്, ഖൂമു മഗ്ഫൂർ ലഹും, ഖൂമു മഗ്ഫൂർ ലക്കും, നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് എണീൽക്കുക. പാപം പൊറുക്കപ്പെട്ടവനായ നിലയിൽ, പാപം പൊറുക്കപ്പെട്ടവരായ നിലയിൽ നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് എണീൽക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ മറ്റൊരു വിവാഹത്തിൽ കാണാം, ഇല്ലാ നാദാഹും മുനാദിം മിനസ്സമ, ആകാശ ലോകത്തിൽ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയും. ദീനിയായിട്ടുള്ള സദസ്സിൽ പങ്കെടുത്ത് എണീക്കുമ്പോ ഒരു മലക്ക് ആകാശ ലോകത്തിൽ വിളിച്ചു പറയുകയാണ്, ഖൂമു മഗ്ഫൂർ ലക്കും, നിങ്ങൾ പാപം പൊറുക്കപ്പെട്ടവരായ നിലയിൽ എണീൽക്കുക. فَقَدْ بَدَّلْتُ سَيِّئَاتِكُمْ حَسَنَاتٍ. അള്ളാഹു പറയുകയാണ്, എന്താണ് അവരോട് പറയുന്നത്? فَقَدْ بُدِّلَتْ, ആ മലക്ക് വിളിച്ചു പറയുന്നു, فَقَدْ بُدِّلَتْ سَيِّئَاتِكُمْ حَسَنَاتٍ, നിങ്ങളുടെ തിന്മകളൊക്കെ നന്മകളാക്കി മാറ്റപ്പെട്ടിട്ടുണ്ട്. ആ മലക്ക് വിളിച്ചു പറയുന്ന എന്താണ്? നിങ്ങൾ പാപം പൊറുക്കപ്പെട്ടവരായി എണീൽക്കുക. فَقَدْ بُدِّلَتْ سَيِّئَاتُكُمْ حَسَنَاتٍ, നിങ്ങളുടെ തിന്മകൾ ഇതാ നന്മകളായി മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ആ ശ്രേഷ്ഠത കിട്ടിയത്? അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സിൽ അവർ പങ്കെടുത്തതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിന്റെ കലാമ് ചർച്ച ചെയ്യുന്ന സദസ്സിൽ പങ്കെടുത്തുകൊണ്ടാണ് അവരുടെ പാപങ്ങൾ ആ സദസ്സിൽ നിന്ന് അവർ എണീറ്റു പോകുമ്പോഴേക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക. അതിന് നല്ല നീയത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സദസ്സിൽ നമ്മൾക്ക് പങ്കെടുക്കാൻ സാധിക്കണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ദീനിയായ സദസ്സുകളുടെ ശ്രേഷ്ഠതകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘമായ ഹദീസിൽ കാണാം, മലക്കുകൾ, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്. ഇന്ന ലില്ലാഹി മലായികതൻ യതുഫൂന ഫി തുറുഖ്, അവരിങ്ങനെ വഴിയോരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. യൽതമിസൂന അഹ്ല ദിക്ർ, ദിക്റിന്റെ ആളുകളെ അന്വേഷിച്ചുകൊണ്ടാണ് ആ മലക്കുകൾ ഇങ്ങനെ നടക്കുന്നത്. ദിക്റിന്റെ ആളുകൾ എന്നുള്ളത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യുന്ന ആളുകൾ, അവരെങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഫൈദാ വജദു ഖൗമൻ യദ്കുറൂന അല്ലാഹ തനാദൌ, അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു വിഭാഗത്തെ അവർ കണ്ടാൽ അവർ മലക്കുകൾ പരസ്പരം ഇങ്ങനെ വിളിച്ചു പറയും, ഹലുമു ഇലാ ഹജത്തിക്കും, നിങ്ങളുടെ ആവശ്യത്തിലേക്ക് നിങ്ങൾ വരിക, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ അവരുടെ ചിറകുകൾ, മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ ഒന്നാം ആകാശത്തേക്ക് ഇങ്ങനെ അവരുടെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി വെക്കും, അവർക്ക് ചുറ്റും, ആ സദസ്സിന് ചുറ്റും ഇങ്ങനെ വെക്കും. എന്നിട്ട് നബി അല്ലാഹു തആലയും അവരും തമ്മിൽ നടക്കുന്ന സംഭാഷണമുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. എന്താണ് ആ മലക്കുകളും അതുപോലെ തന്നെ അള്ളാഹു നടക്കുന്ന സംഭാഷണം? അള്ളാഹു തആല അവരോട് ചോദിക്കുകയാണ്, ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു മിൻഹും. അള്ളാഹ് അറിയാഞ്ഞിട്ടല്ല, അള്ളാഹ് കൃത്യമായി അറിയാം. എങ്കിലും അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, നടപടിയാണ്. മലക്കുകളോട് ചോദിക്കുകയാണ്, മാ യഖൂലു ഇബാദി, എന്താണ് എന്റെ അടിമകൾ ആ സദസ്സിൽ പറയുന്നത്? അപ്പൊ മലക്കുകൾ പറയും, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയുമജ്ജിദൂനക, അവർ തസ്ബീഹ് ചൊല്ലുന്നു, അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ദീൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് ചോദിക്കാണ്, ഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. മലക്കുകൾ പറയും, ഇല്ല, അവർ നിങ്ങളെ, അള്ളാഹു നിന്നെ കണ്ടിട്ടില്ല. ല വല്ലാഹി മാ റഔക, നിന്നെ കണ്ടിട്ടില്ല. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, വകൈഫ ലൗ റഔനി, അവർ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അപ്പൊ മലക്കുകൾ പറയുകയാണ്, ലൗ റഔക കാനു അശദ്ദ ലക ഇബാദ, നിന്നവർ കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രൂപത്തിൽ അവർ ഇബാദത്ത് ചെയ്യുമായിരുന്നു. വഅശദ്ദ ലക തംജീദൻ വതഹ്മീദൻ വഅക്തറ ലക തസ്ബീഹ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് അവർ തക്ബീറും തഹ്മീദും ഒക്കെ ചൊല്ലുമായിരുന്നു, പക്ഷെ നിന്നെ കണ്ടിട്ടില്ല. അടുത്ത ചോദ്യം അല്ലാഹു തആലയുടെ, ഫമാ യസ്അലൂനി, അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്? അള്ളാഹുവിനെ അറിയാനിട്ടല്ല, എന്താണ് എന്നോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മലക്കുകൾ പറയും, യസ്അലൂനകൽ ജന്ന, അവരുടെ ആവശ്യം സ്വർഗമാണ്, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. എന്തിനാ നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്? ഇതുപോലെയുള്ള ദീനി പറഞ്ഞ സദസ്സുകൾ വന്നിരിക്കുന്നതിനാ? ഏതെങ്കിലും ഒരു പരിപാടി വിജയിപ്പിക്കാനല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയെ വിജയിപ്പിക്കാനല്ല, ഒന്നുമല്ല. അങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ കാര്യം പോക്ക. നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നത്, വരേണ്ടത്. അപ്പൊ ചോദിക്കുന്നുണ്ട് മലക്കുകളോട് അള്ളാഹു തആല, അവർ സ്വർഗത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അവർ കണ്ടിരുന്നുവെങ്കിൽ എന്തായിരുന്നു? അപ്പോ മലക്കുകൾ പറയുന്നുണ്ട്, അവർ കണ്ടിരുന്നുവെങ്കിൽ കാനു അശദ്ദ അലൈഹ ഹിർസൻ വഅശദ്ദ ലഹ തലബൻ വഅളമ ഫീഹ റഗ്ബതൻ, കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അവർ താല്പര്യം കാണിക്കുമായിരുന്നു, നന്നായി സ്വർഗം ചോദിക്കുമായിരുന്നു, അതിനുവേണ്ടി അവർ അങ്ങേയറ്റം ആഗ്രഹിക്കുമായിരുന്നു, അവർ കണ്ടിട്ടില്ല. അടുത്ത ചോദ്യം, ഫീമ യതഅവദൂൻ, എന്തിൽ നിന്നാണ് അവർ രക്ഷ നേടുന്നത്? മലക്കുകൾ പറയും, അവർ നരകത്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്. നരകത്തെ അവർ കണ്ടിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ് തിരിച്ചു. അവർ മലക്കുകളോട് തിരിച്ചു ചോദിക്കുകയാണ്, അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ? അപ്പൊ മലക്കുകൾ പറഞ്ഞു, അവർ കണ്ടിട്ടില്ല. അള്ളാഹു തആല ചോദിക്കുന്നു, ഫകൈഫ ലൗ റഔഹ, ആ നരകത്തെ അവർ കണ്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവർ? അപ്പൊ മലക്കുകൾ തിരിച്ചു പറയാണ്, ലൗ റഔഹ കാനു അശദ്ദ മിൻഹ ഫിറാറ വഅശദ്ദ ലഹ മഖാഫതൻ, ആ നരകത്തെ അവർ കണ്ടിരുന്നുവെങ്കിൽ അവർ അതിന് അങ്ങേയറ്റം പേടിക്കുമായിരുന്നു, അതിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെടുമായിരുന്നു, അതിൽ ചാടാതിരിക്കാനുള്ള എല്ലാ പണിയും അവരെടുക്കുമായിരുന്നു. അല്ലാഹു തആല അവസാനം പറയാണ്, ഫഉഷ്ഹിദുക്കും അന്നി ഖദ് ഗഫർതു ലഹും, ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, മലക്കുകളോട് പറയാണ്, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ഈ സദസ്സിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ ഒരു മലക്ക് പറയാണ്, ആ കൂട്ടത്തിൽ ഒരു മലക്ക് പറയും, ഫീഹിം ഫുലാനു ലൈസ മിൻഹു ഇന്നമാ ജാ അലിഹാജ, ഒരാള് ആ സദസ്സിലുണ്ട്, അയാള് ആ സദസ്സിൽ ലക്ഷ്യം വെച്ച് വന്നല്ലോ, വേറെന്തോ ഒരു കാര്യത്തിന് ആ സദസ്സിൽ വന്നതാണ് അദ്ദേഹം, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് മലക്ക് അള്ളാഹുവിനോട് പറയുമ്പോ അള്ളാഹു പറയാണ്, ഹുമുൽ ജുലസ, അവന് അവരുടെ കൂടെ ഇരുന്നവനാണല്ലോ, ലാ യസ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ കൂടെ ഇരുന്നത് കൊണ്ട് തന്നെ അവർ ആ കൂടെ ഇരുന്ന ആളുകൾ നിർഭാഗ്യവരാകൂല, അതുകൊണ്ട് അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്തൊരു മഹത്വമാണ്! അവൻ ആ കാര്യത്തിന് വന്നല്ല, പക്ഷേ ആ ദീൻ പഠിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സിൽ അവൻ ഇരുന്നതുകൊണ്ട് അവരോടുള്ള ഒരു ഇക്രാം എന്ന നിലക്ക്, അഥവാ ആ അള്ളാഹുവിനോട്, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടൊരു ബഹുമാനം എന്ന നിലക്ക് അള്ളാഹു തആല അവനു കൂടി പുറത്തു കൊടുത്തു. അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അത് അള്ളാഹു ഇത്തരക്കാർക്ക് കൊടുക്കുന്ന ഒരു ഫദ്ലാണ്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വലിയ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്, വലിയ ശ്രേഷ്ഠതയാണ്. മറ്റൊരാവശ്യത്തിന് വന്നയാൾക്ക് പോലും ആ സദസ്സിന്റെ മഹത്വം കൊണ്ട്, ആ സദസ്സിൽ പങ്കെടുത്ത ആളുകളുടെ മഹത്വം കൊണ്ട് അവർക്ക് പോലും എന്ത് ചെയ്തു? പാപമോചനം ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ദീനിയായ സദസ്സുകൾ അത് നമ്മൾ തേടി പോകണം. അതിന് നമ്മൾ മറ്റു ശുഗലുകൾ ഒഴിച്ചു നിർത്തിയേ പറ്റൂ. നമ്മൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് പ്രാധാന്യമുള്ളതെന്ന് തോന്നിയ ഒരു കാര്യത്തിനുവേണ്ടി നമ്മൾ എല്ലാ പണിയും ഒഴിവാക്കും. നമ്മുടെ പരലോകത്ത് നമുക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഇത്തരത്തിലുള്ള സദസ്സുകൾ, അതിന് നമ്മൾ ഒരിക്കലും തീരരുത്. വേറെ പറഞ്ഞ കാരണങ്ങൾ വെച്ചിട്ട് നമ്മളത് ഒഴിഞ്ഞു മാറരുത്. ഇതിനുള്ള അവസരം കിട്ടിയാൽ മറ്റു ശുഗിലുകൾ നമ്മൾ മാറ്റിവെച്ച് അതിലേക്ക് വരാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് പള്ളിയിലാകുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത വീണ്ടും കൂടും. എല്ലാറ്റിനും ശ്രേഷ്ഠത ഉണ്ട്, പള്ളിയിലാകുമ്പോൾ വീണ്ടും കൂടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുകയും വേണം. സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാല്ലാ നാളെ നമ്മുടെ പള്ളിയിൽ അസ്ർ നിസ്കാരത്തിന് ശേഷം അസ്ർ മുതൽ രാത്രി 10 മണി വരെ ക്ലാസ് ഉണ്ട്. പള്ളിയിലാണ് അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള ക്ലാസ് ഉള്ളത്. അതിൽ നിങ്ങൾ പങ്കെടുക്കണം, കുടുംബസമേതം പങ്കെടുക്കണം, നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ വന്ന് അതിൽ പങ്കെടുപ്പിക്കണം. നമ്മൾ വേറൊന്നും ഉദ്ദേശിക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിന്റെ മഹാസിനുൽ ഇസ്ലാം എന്ന് പറയുന്ന വിഷയമാണ് തുടക്കം. ഇസ്ലാമിന്റെ ഭംഗി, ഇസ്ലാമിനെതിരെ പല രൂപത്തിലുള്ള കാര്യങ്ങളും ഇന്ന് വരുന്നുണ്ട്. അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പരലോകമില്ല, മതനിഷേധികൾ, നിരീശ്വരവാദികൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ഭംഗി അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ ജന്മന മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായി പോയി എന്നതിനപ്പുറത്ത് ഇസ്ലാമിനെ കുറിച്ച് അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ശുബഹത്തുകൾ, സംശയകരമായ കാര്യം വരുമ്പോൾ തന്നെ അവർ ദീനിൽ നിന്ന് തെറ്റിപ്പോകും. അതാണ് സത്യം. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം നമ്മുടെ പള്ളിയോട് ചാരി നിന്നിട്ടുള്ള ഭാഗത്താണ് ഇൻഷാല്ലാ പ്രോഗ്രാം ഉള്ളത്. നമ്മൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പള്ളിയിൽ ദീൻ പഠിക്കുക എന്നുള്ളതിന് ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മൻ ഗദാ ഇലൽ മസ്ജിദ്. നമ്മൾ മുമ്പ് ആ ഹദീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പള്ളിയിലേക്ക് രാവിലെ പുറപ്പെട്ടാൽ, ഇതിന്റെ മറ്റൊരു വിവാഹത്തിൽ കാരണം മിൻ റാഹ, വൈകുന്നേരം പുറപ്പെട്ടാൽ എന്നുണ്ട്. ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു. അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് എന്തിനാണ്? ഒരു ഖൈർ പഠിക്കാനോ പഠിപ്പിക്കാനോ വേണ്ടിയിട്ടാണ്. ആ ഉദ്ദേശത്തിൽ ഒരുത്തൻ പള്ളിയിലേക്ക് വന്നാൽ ഒന്നുകിൽ പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, ആ ഉദ്ദേശത്തിൽ രാവിലെയോ വൈകുന്നേരമോ ആരെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ, ഖാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതുഹു, അവനൊരു പരിപൂർണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹീഹായ ഹദീസ. ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിയാലും നമ്മളൊരു ചെറിയ കാരണം ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു മാറും. ഇത് ഇവിടെ നടക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് മാത്രം പറയേണ്ട കാര്യമില്ല. ഏത് ദീനിയായ യഥാർത്ഥ ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സുകളുണ്ടോ അവിടക്കൊക്കെ ഈ ശ്രേഷ്ഠത ഉണ്ടാകും. അതിലൊരു സംശയവുമില്ലാതെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പള്ളിയിൽ വന്നുകൊണ്ട് ദീൻ പഠിക്കുക എന്നുള്ളത്, അള്ളാഹുവിന്റെ ആയത്ത് പള്ളിയിൽ വന്ന് ഓതുക, ഒരായത്ത്, രണ്ടായത്ത്, മൂന്നായത്ത്, നബിസല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ ശ്രേഷ്ഠത പറഞ്ഞ ഹദീസ് പറയുന്ന സമയമല്ല. ഒരു ആയത്ത് പഠിച്ചാൽ, രണ്ടായത്ത് പഠിച്ചാൽ രണ്ട് ഒട്ടകം കിട്ടുന്ന പ്രതിഫല. പള്ളിയിൽ വന്ന് ഖുർആൻ പഠിച്ചാൽ മൂന്നായത്തിന് മൂന്ന് ഒട്ടകം, നാലായത്തിന് നാലൊട്ടകം. എത്ര ആയത്താണ് നമ്മൾ പള്ളിയിൽ വന്ന് പഠിക്കുന്നത്, ഓതുന്നത്? അതിന് ഒട്ടകത്തിന്റെ പ്രതിഫലമാണ് വലിയ നഖതൈനി ഖൗമവൈൻ എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. നല്ല തടിച്ച ഒട്ടകം, അത്രയും വലിയ പ്രതിഫലം അതിന് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ വന്ന് പഠിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, എങ്ങനെയൊക്കെ പറഞ്ഞാലും അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഇതിലേക്ക് സഹകരിക്കാൻ പറ്റുള്ളൂ. എത്ര പറഞ്ഞാലും മനസ്സിലേക്ക് കയറാത്ത ആളുകൾ ഉണ്ടാകും, അവർ വളരെ നിർഭാഗ്യവാന്മാരാണ്. ചില ആളുകൾക്ക് നന്നാകണം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ അതിയായ താല്പര്യം ഉണ്ടാകും. പക്ഷേ ചില ആൾക്ക് അതും ഉണ്ടാകൂല. ആ താല്പര്യം, ഇങ്ങനെയുള്ള ഫളായിലുകൾ കേൾക്കുമ്പോഴെങ്കിലും മനസ്സിലൊരു താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു നല്ല ലക്ഷണമാണ്, അത് നല്ല ലക്ഷണമാണ്. ഇത്രയൊന്നും കേട്ടിട്ടും മനസ്സിന് ഒരു കുലുക്കവും ഇല്ല എന്നുള്ള അവർ വളരെയധികം അവർ ചിന്തിക്കേണ്ടത് അവരുടെ മനസ്സ് അത്രമാത്രം കടുത്തുപോയി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കിതാബ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ആകാശ ലോകത്തു നിന്ന് വന്നിട്ടുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ മനസ്സിന് യാതൊരു സ്വാധീനവുമില്ലെങ്കിൽ പിന്നെ എന്തു വർത്തമാനത്തിനാണ് അവരുടെ മനസ്സിന് സ്വാധീനം സൃഷ്ടിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ കലാമിനോളം വലിയ കലാമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കലാം ഒരു മനുഷ്യൻ എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കലാമിനേക്കാൾ വലിയ കലാമില്ല. എന്നിരിക്കെ അവരുടെ കലാമുകൾ നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിനെ സംശയിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. അള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സല്ല നമ്മെല്ലാം ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളാക്കി നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ തമ്മാടിയാണെങ്കിലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തോബ ചെയ്താൽ അവനായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ടാവുക. മുമ്പെന്തായിരുന്നു എന്നുള്ളതല്ല, ആത്മാർത്ഥമായ തോബ ഈ ഒരു നിമിഷം ചെയ്തു കഴിഞ്ഞാൽ മുമ്പുള്ള അവന്റെ അവസ്ഥകളൊന്നും അള്ളാഹു തആല പരിഗണിക്കുന്നില്ല. അല്ലാഹു അഷദ്ദു ഫർഹതൻ ബി തൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ് ഒരടിമ അവന്റെ തെറ്റേറ്റു പറഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് മുമ്പെന്തായിരുന്നു, ഞാനൊക്കെ വലിയ തിന്മകൾ ചെയ്ത മഹാ പോക്ക് വൃത്തികെട്ടവനാണ് എന്നൊന്നും നമ്മൾ ഒരു നിരാശാബോധം നമ്മളെ ബാധിക്കേണ്ടതില്ല. ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ തൗബത്തുൻ നസൂഹ് സത്യസന്ധമായ തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തവാബാണ്, അള്ളാഹു അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ആ ഒരു ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين.